أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهدي وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني بشدة മദീനവാസികളെ, സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. നാം വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം സംസാരിച്ചു വരുന്ന വിഷയം നമ്മുടെ അനിശ്ചിത നേതാവായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇവിടെ കേൾക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളെ പറയുന്ന ഈയുള്ളവനും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പകർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെ റബ്ബുൽ ഇസ്സത്തെ മാഫ് ചെയ്യുമാറാകട്ടെ. നാം ഈ സമ്മേളനിക്കുന്ന സമ്മേളനത്തെ ഇബാദത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് മുഖേന നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം നേടാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ, കൂട്ടുകുടുംബക്കാരിൽ, ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരിൽ നാം കേൾക്കുന്നതിനെ പകർത്താനും എത്തിച്ചു കൊടുക്കുവാനും റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിപ്പറ്റി നബിയുടെ നിഴലായി കണലായി ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് യുദ്ധങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി അബൂബക്കറായിരിക്കുമെന്ന് നാം എല്ലാ ഹിസ്റ്ററി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാലും എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ചു നോക്കിയാലും കാണാവുന്ന യാഥാർത്ഥ്യമാണെന്നും ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇസ്ലാമിൽ, ഈ മതത്തിൽ, ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ എത്രമാത്രമുണ്ട് എന്നതിനെ കാഴ്ചയൊടുക്കാൻ വേണ്ടിയിട്ട് പല പ്രത്യേകതകളും മറ്റുള്ളവർക്ക് ആർക്കും നൽകാത്തതായ പല പ്രത്യേകതകളും, അദ്ദേഹത്തിന് പല ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അദ്ദേഹത്തിന്റെ തലയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഭീമമായ, ആർക്കും ഏൽക്കാനുള്ളതായ തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ആരും ഏൽക്കാൻ മുന്നോട്ടോ വരാത്തതായ കാര്യങ്ങൾ വരേക്കും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതായ സംഭവങ്ങളൊക്കെ നാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ചിലത് നാം കേൾക്കാൻ ശേഷിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നാം കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തിനുള്ളതായ അധികാരം നൽകി എന്നത്. അത് മറ്റാർക്കും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടില്ല. നാം ഇവിടെ പറഞ്ഞിരുന്നു, നബിയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായിട്ടല്ലാതെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നിരിക്കലോ യുദ്ധവേളയിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിച്ച സമയത്തോ സന്ദർഭത്തിലോ മാത്രമായിരുന്നു. ഒരവസരത്തിൽ യുദ്ധവേളയിൽ നബി പിന്തിയത് കാരണത്താൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ അവസാനം കൂട്ടത്തിൽ ഒരു വ്യക്തിയെ സഹാബിവര്യന്മാര് യുദ്ധവേളയിലായിരുന്നു സഹാബിവര്യന്മാര് ഇമാമത്തിന് വേണ്ടി മുന്നോട്ട് തെരഞ്ഞെടുത്തിരുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു നബിയുടെ നീണ്ട ജീവിതത്തിൽ ഏക സഹാബിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇമാമത്ത് നിന്നിരുന്നത്. അബൂബക്കർ സിദ്ദീഖിന് മുമ്പായിട്ട് അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആയിരുന്നു. അത് നിർണയിക്കപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ കാരണത്താൽ അവര് നമസ്കാര സന്ദർഭത്തിലേക്ക് ജമാഅത്തിലേക്ക് എത്താൻ വിന്തി കണ്ടതുകൊണ്ട് അവർക്ക് വല്ല തടസ്സവും വന്നു പോയിട്ടുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ അവിടെ നിന്ന് ജമാഅത്തിന്റെ ആ ഔവലത്തെ പരിപൂർണത നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നമസ്കാരം നടത്തിയിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധികാരികമായി ഏൽപ്പിച്ചതായ ആ ചുമതല എന്നോണം ഏൽപ്പിച്ചിരുന്നത് ഇമാമത്ത് അത് അബൂബക്കർ സിദ്ദീഖിനെ മാത്രമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 13-14 ദിവസങ്ങൾ, ഒന്നിരിക്കലോ 13 അല്ലെങ്കിൽ 14 ദിവസങ്ങളിലായിരുന്നു നബിയുടെ ജീവിതത്തിൽ അവസാന കാലം രോഗം ബാധിച്ചിരുന്നത്. മരണത്തോട് അനുബന്ധിച്ചതായ ബന്ധപ്പെട്ടതായ രോഗം അതായിരുന്നു. 13-14 ദിവസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിച്ചതെന്ന് നാം പലപ്പോഴും കേട്ടു പഠിച്ച യാഥാർത്ഥ്യമാണ്. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹിയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. നബിക്ക് രോഗം ബാധിച്ച ആ വേളയിൽ തന്നെ ബഖയിൽ പോയിട്ട് അവരോട് സലാം പറയുകയും ബഖയിലുള്ളവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത സന്ദർഭവും അവിടെ വെച്ചിട്ട് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതായ പല ഫിതനുകളിലേക്കും പല അപകടങ്ങളിലേക്കും പല വിപത്തുകളിലേക്കും സൂചന നൽകിയും കൊണ്ടുള്ള സംസാരങ്ങൾ സംസാരിച്ച ശേഷം മടങ്ങി വരുന്ന വേളയിൽ നബിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടായിരുന്നു തലവേദന സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അവിടെ മുതലായിരുന്നു അത്. ഒരു സഫർ മാസം 11-ാം തീയതിയിലായിരുന്നു ആണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ ദിവസം മുതൽക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഈ ദിവസം ആരുടെ വീട്ടിലാണ് എന്ന് ചോദിച്ചപ്പോൾ നബിയുടെ ഭാര്യമാരിൽ നിന്നിട്ട് മഹാത്തുൽ മുഅ്മിനീങ്ങളായ നമ്മുടെ ഉമ്മമാർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള